നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു അല്ലെ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ദൈവം പലപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ നമ്മളെ സാധിപ്പിക്കുന്നത്. നമ്മുടെ അവസാനം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയുള്ള എന്നുള്ളതാണ്. നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ദൈവത്തിങ്കൽ വന്നവരായിരിക്കാം. നമ്മൾ പല രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വന്നവരായിരിക്കാം എങ്കിലും നമ്മുടെ അവസാനം എങ്ങനെയുള്ളതാണ്, നമ്മുടെ അവസാനം ദൈവത്തിലുള്ള വിശ്വാസത്തിലാണോ, നമ്മുടെ അവസാനം നമ്മൾ നന്നായി അവസാനിപ്പിച്ചോ എന്നുള്ളത്, അതുമാത്രമാണ് കർത്താവിന്റെ സന്നിധിയിൽ അൾട്ടിമേറ്റ് നമ്മൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നോക്കുന്നത്. എന്റെ മനസ്സിൽ ഒരു ചെറിയ ഒരു ഭാഗം, നമുക്ക് പരിചയമുള്ള ഒരു ഭാഗം ഒന്ന് ഒരു വ്യത്യസ്തമായ മെഡിറ്റേറ്റ് ചെയ്യുവാനായിട്ടാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 25 ഒന്ന് മുതലുള്ള ഭാഗമാണ്. മാത്യു ചാപ്റ്റർ 25:1-1. ഇവിടെ നമുക്ക് പരിചയമുള്ള, നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഉപമയാണ് 10 ഉപമ, 10 virgins. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ കടന്നു വന്നത്, ഓക്കെ, അവിടെ 2 ആൾക്കാരുണ്ട്. അതിലൊരു തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് കുറച്ചാൾക്കാരും മറ്റേ ഗ്രൂപ്പില് മറ്റു ചിലരും ഉള്ളതായിട്ട് നമുക്ക് തോന്നിപ്പോ. അപ്പൊ നമ്മുടെ നാച്ചുറലായിട്ട്, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, നമ്മളൊരു ഭാഗത്താണ്, വേറെയുള്ളവർ മറ്റൊരു ഭാഗത്താണ്. എങ്കിലും ഇവിടെ അതിന്റെ 1 എങ്ങനെയാണ്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 സദൃശ്യം. ഇവിടെ നോക്കുക, ആദ്യത്തെ ഒരു സെപ്പറേഷൻ, ആദ്യത്തെ ഒരു ഒരു ഡിവിഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഒരു തരംതിരിക്കൽ കർത്താവ് ഇവിടെ നടത്തുന്നത് കന്യകമാരോ ആയവരെയും കന്യകമാരല്ലാത്തവരെയും ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമാണ് കർത്താവ് മറ്റ് വചനങ്ങൾ പറയുന്നത്. ആലോചിക്കുക, ഇവിടെ 10 കർത്താവ് തെരഞ്ഞെടുത്തു അല്ലെ, 10 കന്യകമാരായിട്ടുള്ള 10 കാര്യമാണ് ഇത്. കർത്താവിനോട് വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തികളെ കുറിച്ചാണ് ഇത് പറയ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഒരു കാറ്റഗറിയിൽ നമ്മളിവിടെ നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്യണം. ഞാൻ കർത്താവിനെ എൻ്റെ മണവാളനായിട്ട്, കർത്താവ് എന്ന മണവാളനോട് ഞാൻ ഒരു വിവാഹ നിശ്ചയം അല്ലെ ബിട്രോത്തൽ ചെയ്ത വ്യക്തിയാണോ എന്ന് നമ്മൾ തരംതിരിക്കണം. അതല്ലെങ്കിൽ ഈ ഉപമ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാധകമല്ല. ഈ ഉപമ നമ്മളെ സ്പർശിക്കുന്ന ഉപമയല്ല ഇത്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ എന്ന വ്യക്തി കർത്താവിനോട് ഉള്ള ആ ഒരു നിർമ്മലമായ ആ ഒരു അടുപ്പത്തിലേക്ക് വന്നോ, അങ്ങനെ വന്ന ആളെ കുറിച്ചാണ് ഇവിടെ കന്യകമാർ അല്ലെങ്കിൽ വെർജിൻസ്, കർത്താവിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 എന്നിവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ സെപ്പറേഷൻ, ആദ്യ കർത്താവിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 10 virgins ആയിട്ട്, അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവ് യേശുവിനെ തന്റെ മണവാളനായിട്ട് അംഗീകരിക്കുകയും യേശുവിനെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു ഗ്രൂപ്പ് ആൾക്കാർ. അല്ലാത്തവരുടെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ കന്യകമാരുടെ ഗണത്തിൽ പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കന്യകമാരുടെ പെടണമെങ്കിൽ, ഫസ്റ്റ് ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി അതിനുശേഷം ഇവിടെ പറയുകയാണ്, അതിന്റെ 2 ഇങ്ങനെയാണ് പറയുന്നത്, അവരിൽ 5 ബുദ്ധിയില്ലാത്തവരും 5 ബുദ്ധി ഉള്ളവരും എന്നാൽ, അല്ലെ, 5 ബുദ്ധിയില്ലാത്തവർ 5 ബുദ്ധിയുള്ളവർ. ഇപ്പം പ്രിയപ്പെട്ടവരെ, എന്റെ മനസ്സിൽ പലപ്പോഴും, നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരുന്ന ചിന്ത, ബുദ്ധിയില്ലാത്തവർ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളീ ലോകത്തിന്റെ കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അവർക്ക് വലിയ അറിവ് അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ കാര്യങ്ങൾ അയ്യനോ അത്രയ്ക്കും ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ നമ്മളെ കാണുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ് മലയാളത്തിൽ എങ്ങനെ, അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു അല്ലെ. ഇവിടെയാണ് രണ്ടാമത്തെ സെപ്പറേഷൻ വരുന്നത്. രണ്ടാമത്തെ തരംതിരിക്കൽ കർത്താവ് ഇവിടെ ചെയ്യുന്നത്, അവർ അഞ്ചു പേരെ കർത്താവ് ബുദ്ധിയുള്ളവരായിട്ട് കണക്കാക്കി, അഞ്ചു പേരെ അവരെ കർത്താവ് ബുദ്ധി ഇല്ലാത്തവർ. അപ്പം പക്ഷേ ദൈവവചനത്തിൽ നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഭൗതികമായ ഒരു ജ്ഞാനത്തെയും അറിവിനെയും കുറിച്ചല്ല പലപ്പോഴും ദൈവവചനത്തിൽ ബുദ്ധി ഇല്ലാത്തവർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബുദ്ധി ഇല്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അലസരായിട്ടുള്ളവരും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ്സിനോടുകൂടി അതിന്റെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ദൈവവചനത്തിൽ ബുദ്ധി ഇല്ലാത്തവർ എന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ ബുദ്ധി ഇല്ലാത്തവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഭൗതികമായി നമ്മുടെ തലച്ചോറിന്റെ വലുപ്പമോ തലച്ചോറിലുള്ള അറിവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പലപ്പോഴും ദൈവവചനത്തിൽ ബുദ്ധി ഇല്ലാത്തവർ എന്ന് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ബുദ്ധി ഇല്ലാത്തവർ എന്ന് പലപ്പോഴും ദൈവവചനത്തിൽ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെ അലസതയോടെ കാണുകയും കാര്യങ്ങളോടെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ ഗൗരവത്തോടെ ദൈവവചനത്തെയും ദൈവിക ശബ്ദത്തെയും സീരിയസ് ആണെന്ന് കാണാത്തവരെയും അല്ലെ കർത്താവിനോടുള്ള ബന്ധത്തിൽ സീരിയസ് അല്ലാത്തവരെയും കുറിച്ചാണ് പലപ്പോഴും ദൈവവചന ബുദ്ധി ഇല്ലാത്തവർ എന്ന് പലപ്പോഴും കാണുന്നത്. പക്ഷെ ഇവിടുത്തെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും എന്നുള്ള രണ്ടാമത്തെ കാറ്റഗറി. അപ്പം നമ്മൾ ചിന്തിക്കണം ഞാൻ ഏത് സൈഡിലാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു കർത്താവ് കന്യകമാരായിട്ടുള്ള 10 പേരെയാണ് ഇവിടെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉപമയിൽ പറയുന്നത്. ഓർക്കുക, ഈ 10 കന്യകമാരും കന്യകമാരായിരുന്നു. നമുക്ക് വെർജിൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, അവര് ആ മണവാളിന് വേണ്ടി നോക്കിയിരിക്കുകയും മണവാളിന് വേണ്ടി അതിനോ മണവാളനെ മണവാളുടെ അടുത്ത് വിവാഹത്തിന് വേണ്ടി നമ്മളൊരു ദിവസം മണവാളിനോട് ഒത്ത് ഒരുമിച്ച് വസിക്കുകയും ചെയ്യുന്നുള്ള ആഗ്രഹത്തിലുള്ളവരെയാണ് വെർജിൻസ്. അല്ലെങ്കിൽ തന്നെത്താൻ ശുദ്ധീകരിക്കുകയും തന്നെത്താൻ നിർമ്മലീകരിക്കുകയും ചെയ്ത 10 പേരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ഇവിടെ ലോകത്തിന്റെ മാലിന്യം തട്ടി കളങ്കപ്പെട്ട് അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന 5 പേരെയും പാപത്തിൽ ജീവിക്കാത്ത 5 പേരെയും കുറിച്ചല്ല ഇവിടെ പറയുന്നത്. 10 പേരും വെർജിൻസ് ആയിരുന്നു, 10 പേരും കന്യകമാരായിരുന്നു. അതിൽ 5 പേരാണ് ബുദ്ധിയില്ലാത്തവരായി പോയത്, അതിൽ 5 പേരാണ് ബുദ്ധിയുള്ളവരായിട്ട് ദൈവം തിരിക്കുന്നത്. ഇവിടെ പിന്നെ അവരിൽ അതിന്റെ 3-ാമത്തെ വചനത്തിലെ ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രയിൽ എണ്ണയും എടുത്തു. അപ്പോൾ ബുദ്ധിയില്ലാത്തവരുടെ ലക്ഷണം ഇവിടെ പറയുകയാണ്, അവർ വിളക്കെടുത്തു. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും വിളക്കെടുത്തു. പക്ഷേ ബുദ്ധി ഉള്ളവർ വിളക്കോടുകൂടി അവരുടെ കയ്യിൽ എണ്ണയും എണ്ണയുടെ ജാറും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിളക്ക് എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മുടെ ബാഹ്യമായ നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ ബാഹ്യമായി ക്രിസ്തുവിൽ നമ്മളിൽ ക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഒരു പ്രതിഫലനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന രീതിയിലാണ് ഇവിടെ വിളക്ക് എന്ന് അല്ലെ വിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തില് അതെ 5-ന്റെ Matthew 5:15-16 ഇങ്ങനെയാണ് പറയുന്നത്. Matthew 5:15-16 വിളക്ക് കത്തിച്ച് പറയൻ കീഴിലല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ നോക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാനും വിളങ്ങുവാനും ഉള്ള ഒരു കാര്യമെന്നോണമാണ് വിളക്ക് എന്നതുകൊണ്ട് ദൈവവചനത്തിൽ അർത്ഥമാക്കുന്നത്. അവിടെ ഇപ്പോൾ ഇവരിൽ 5 പേരും അല്ലെ 10 പേരും വിളക്കെടുത്തു. അതായത് അവരുടെ ബാഹ്യമായ ആചാരങ്ങളിലും ബാഹ്യമായ പ്രകടനങ്ങളിലും ബാഹ്യമായ കാര്യങ്ങളിലും ഇടപെടലുകളിലെല്ലാം അവർ ദൈവത്തെ അല്ലെ സ്വർഗസ്നായ പിതാവിന്റെ മുമ്പിൽ നന്മ പ്രവൃത്തികളും നല്ല കാര്യങ്ങളും വിശുദ്ധകരമായ കാര്യങ്ങളും ചെയ്ത അഞ്ച് അല്ല 10 പേരും അങ്ങനെ ചെയ്യുന്നവരായിരുന്നു. അതിൽ 10 പേരുടെയിലും വിളക്കുണ്ടായിരുന്നു. പക്ഷെ അവരെ വ്യത്യസ്തമാക്കിയത്, ബുദ്ധിയുള്ളവരെയും ബുദ്ധി ഇല്ലാത്തവരെയും വ്യത്യസ്തമാക്കിയത്, അവരുടെ 5 പേരുടെയിലും എണ്ണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഈ 5 പേരുടെയിലുള്ള എണ്ണ സൂചിപ്പിക്കുന്നത് അവരുടെ ആന്തരികമായി അവർ സൂക്ഷിച്ചു വെച്ച, അവർ ആന്തരികമായി ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ സൂക്ഷിച്ചു വെച്ച നിർമ്മലതയും ഭക്തിയും വിശ്വാസവും, ആന്തരികമായി അവർ സൂക്ഷിച്ചു വെച്ച കർത്താവിനോടുള്ള റിലേഷൻഷിപ്പുമാണ് ഈ എണ്ണ, അല്ലെങ്കിൽ അവരുടെ ജാറിനകത്ത് സൂക്ഷിച്ച എണ്ണ എന്നതുകൊണ്ട് ഈ വചനയിൽ പ്രത്യേകമായി നമ്മളോട് പറയുന്നത്. കാരണം ഈ 5 പേർ എണ്ണ കൊണ്ടു നടന്നപ്പോൾ എന്തുകൊണ്ട് മറ്റ് 5 പേർ ഇവരോട് ചോദിച്ചില്ല, നിങ്ങളുടെ കയ്യിൽ എന്തിനാ ഈ ജാർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 5 ജാറും 5 പേരോട് ചോദിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ജാർ. പക്ഷെ പ്രത്യക്ഷമായി 10 പേരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപോലെ തോന്നിയപ്പോഴും അവരിൽ 5 പേർ അവരുടെ നിർമ്മല ഭക്തിയിലും അവരുടെ കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലും എന്തോ അവർക്ക് ഉള്ളിലുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ പ്രേരകമായ എന്തോ അവരുടെ ഹൃദയത്തിൽ അവർ 5 പേർ സൂക്ഷിച്ചിരുന്നു. ആ മറ്റ് 5 പേർ ഇത് അവർ 10 പേരും മണവാളനെ എതിരേൽക്കാനായിട്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തവരിൽ 5 പേർ നോക്കിയപ്പോൾ മറ്റേ 5 പേരിലും വ്യത്യാസമൊന്നും കാണുന്നില്ല. മറ്റേ 5 പേരുടെ കയ്യിലും വിളക്കുണ്ട്, അത് കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റഞ്ചു പേരുടെ കയ്യിൽ അവർക്കറിയാം, എനിക്ക് ഈ വിളക്ക് തുടർച്ചയായി എൻ്റെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്തോ എൻ്റെ ജീവിതത്തിൽ വേണം. ആ എണ്ണ അവരുടെ ഹൃദയത്തിൽ അവർ കരുതി, ആ പാത്രം അവർ എടുക്കാൻ അവർ ഉത്സാഹിച്ചു, അവർ അത് തൻ്റെ ജീവിതത്തിൽ കരുതി. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന കാറ്റഗറി, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടു നടക്കുന്ന കന്യകമാരെ ആണ് ദൈവം ഇവിടെ ബുദ്ധിയുള്ള കന്യകമാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ ഹൃദയത്തോട് ഇടപെട്ട കാര്യം, നീ ഏത് കാറ്റഗറിയിലാണ്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ കർത്താവിനോടുള്ള ബന്ധത്തിലും നീ എത്രമാത്രം സ്നേഹം സൂക്ഷിക്കുന്നു, എത്രമാത്രം വിശ്വാസം സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആത്മാവിലുള്ള ജീവിതത്തിലൂടെ പകർന്നു കിട്ടിയ സ്നേഹവും വിശ്വാസവും നീ നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സൂക്ഷിക്കുന്നു എന്നതാണ് നമ്മുടെ ബാഹ്യമായി നമ്മളെ ജീവിത അവസാനം വരെയും നിർത്തിക്കൊണ്ടു പോകുന്ന ഏക ഘടകം. അതാണ് ഞാൻ ആദ്യം പറയുന്നത്, നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കും ആ വിളക്കിന്റെ ഇന്ധനമായ എണ്ണയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത അവസാനം എനിക്ക് തോന്നുന്നത് പരിതാപകരമായ അവസ്ഥയിലായിരിക്കും. കാരണം നമ്മൾ വിശുദ്ധന്മാരായ പലരുടെയും ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനത്തിന് ഒരു ഗ്ലോറി ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ അവസാനം എന്തോ അവർക്ക് പ്രത്യേകമായി കർത്താവിനോട് ഒരു ബന്ധമുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ അവസാനിപ്പിച്ചതാണ്. നല്ല രീതിയിൽ അവസാനിപ്പിച്ചവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഇന്നർ ലൈഫിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ഒരു കന്യക കൊണ്ടു നടക്കേണ്ട എണ്ണ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും, പ്രാർത്ഥനയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അല്ലെ, വിളക്ക് വേണമെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ വിളക്കിനെ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ, അത് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ എണ്ണ നമ്മൾ കരുതിക്കൊള്ളണം. ഇവിടെ അത് കഴിഞ്ഞ് അതിന്റെ 5-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ മണവാളൻ താമസിച്ചപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കന്യകമാര് അല്ലേ വലിയ ഇനോ മടിയന്മാരായിരുന്നു, അവര് ഉറക്കം പിടിച്ചു. പക്ഷെ ഈ വചനം നോക്കുമ്പോ 10 പേരും ഉറങ്ങിയില്ലേ, അഞ്ചുപേര് മാത്രമല്ലല്ലോ, ഇതിൽ അഞ്ചുപേർ ഉറങ്ങിപ്പോയി, അഞ്ചുപേർ ഉറങ്ങാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു അഞ്ചുപേരും മടിയന്മാരായിരുന്നു, അഞ്ചുപേരും മടിയന്മാരല്ല, ഇവർ പത്തുപേരും ഉറങ്ങി. പക്ഷെ ഇവിടെ നോക്കുക, പിന്നെ മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഈ എന്നോടൊരു ഒരിക്കലൊരു അമ്മച്ച് പറഞ്ഞു, എല്ലാരും കർത്താവ് വരും വരും എന്ന് എപ്പോഴും പറയുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ. എല്ലാരും പറയുന്നുണ്ട്, നിങ്ങളെല്ലാരും പറയുന്നുണ്ട് കർത്താവ് വരും കർത്താവ് വരും കർത്താവ് വരും, ഇതുവരെ വന്നില്ലല്ലോ, ഇതൊക്കെ വെറും തട്ടിപ്പാ. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പലപ്പോഴും ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. കർത്താവിന്റെ കയ്യിലുള്ള ഒരു നല്ലൊരു ടൂളാണ് ഡിലേ, അല്ലെങ്കിൽ കർത്താവിന്റെ കയ്യിലുള്ള നല്ലൊരു ആയുധമാണ് താമസിക്കുക, കാര്യങ്ങളെ താമസിപ്പിക്കുക. നിങ്ങൾ നോക്കുക, ലാസറിനെ മരിച്ചു, കർത്താവ് കുറച്ച് കഴിഞ്ഞാ വന്ന്, അല്ലെങ്കിൽ പലരെയും കർത്താവ് ഉയർപ്പിക്കുവാനും രോഗശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പോയപ്പോഴും കർത്താവ് ഇച്ചിരി പയ്യാ പോയത്. അപ്പം കർത്താവിന്റെ കയ്യിലെ ഒരു ഡിലേ എന്ന് പറയുന്നത്, അതായത് കാര്യങ്ങൾ അതതിന്റെ സമയത്ത് നടക്കാതിരിക്കുക എന്നുള്ളത് കർത്താവിന്റെ കയ്യിലെ കർത്താവിന്റെ മഹത്വം കർത്താവ് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല ആയുധമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പറയാണ് മണവാളൻ വരുമ്പോൾ താമസിക്കും. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും താമസിക്കുമ്പോഴാണ് സംഗതിയുടെ കിടപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥമായ കാര്യങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത്. ഈ ഡിലേ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മളെല്ലാവരും ഫയറിലായി നിന്നേനെ, അല്ലേ? പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിലേ ഉണ്ടാവുമ്പോൾ അവിടെയാണ് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലെ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാത്തത്, അവിടെയാണ് നമ്മൾ പലപ്പോഴും അല്ലേ പരാജയപ്പെടുന്നത്, ഡിലേ, കർത്താവ് ഡിലേ ആക്കി. അതിൻ്റെ 24 അധ്യായത്തിൻ്റെ അവസാനം വരുന്ന രണ്ട് ഉപമകളിലും നമ്മൾ ആ ഡിലേ കുറിച്ച് പറയുന്നു. ദാസൻ അല്ലേ വരാൻ താമസിക്കും, അല്ലെ യജമാനൻ വരാൻ താമസിക്കുമ്പോൾ ഉള്ള ദാസന്മാരുടെ കാര്യവും, അല്ലെ കള്ളം വരുന്ന പോലെ അറിയാത്ത സമയത്ത് ഏത് സമയത്ത് വരുന്നു എന്നറിയാതെ വരുന്ന കർത്താവിനെ കുറിച്ചും പറയും. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ മാറി മറിഞ്ഞത് കർത്താവ് വരാൻ അല്പം താമസിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് കർത്താവ് വരത്തില്ല എന്നൊന്നും വിചാരിക്കരുത്, കർത്താവ് വരും, അല്പം താമസിക്കുമെന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നെന്ന് വരത്തില്ല, എങ്കിലും കർത്താവ് വരും. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ഇവിടെ മയക്കം പിടിച്ചുറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, കാരണം കർത്താവ് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് ചിലർ വയലിലായിരിക്കും ചിലർ കിടക്കയിലായിരിക്കും, അല്ലേ? അപ്പൊ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അവർ മണവാളം വരാൻ താമസിച്ചു, അവർ ഉറങ്ങി. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അർദ്ധരാത്രിക്ക് മണവാളം വരുന്നു, അതിൻ്റെ 6 വചനത്തിൽ വേഴ്സ് 6 അർദ്ധരാത്രിക്ക് മണവാളം വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അല്ലെ, ഇപ്പൊ ഇവിടെ അർദ്ധരാത്രിയിൽ കർത്താവ് നനച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് വരും എന്ന് പറഞ്ഞ പോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, അർദ്ധരാത്രിയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയമാണ് ആ സമയത്ത് മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി. ഇത് എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റ് സംസ്കാരത്തില് ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് ഉറപ്പിച്ചതിന് ശേഷം മണവാളൻ തിരിച്ചു പോയിട്ട് ഒരു കൃത്യം തീയതിയോ അല്ലെങ്കിൽ ഡേറ്റോ എന്ന് വിവാഹം നടക്കുന്നു എന്ന് പറയാറില്ല. മണവാളൻ തിരിച്ചു വരും, അപ്പോൾ മണവാട്ടി അല്ലെങ്കിൽ കന്യയായിട്ടുള്ള സ്ത്രീ മണവാളിന് വേണ്ടി കാത്തിരിക്കുകയും പെട്ടെന്നൊരു സമയത്ത് മണവാളൻ വരികയും അങ്ങനെ മണവാളിനെ നോക്കിയിരിക്കുന്ന ആ മണവാട്ടിയെ ചേർത്തുകൊണ്ട് വഴിയിലൂടെ ഒരു ഘോഷയായിട്ട് യാത്രയായിട്ട് പോവുകയും അങ്ങനെ വിവാഹം നടക്കുകയും ചെയ്യുന്ന ഒരു കോണ്ടാക്ഷനാണ് പലപ്പോഴും ഇത് വരുന്നത്. ഇവിടെ പറയുകയാണ് മണവാളിന് അവരെതിരേൽക്കാൻ പുറപ്പെടുവൻ എന്ന ആർപ്പുവിളി ഉണ്ടായി 7 വചനത്തിൽ. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ 8 വചനത്തിൽ, എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇവരുടെ യഥാർത്ഥമായ ആക്ച്വലി ഉള്ളിൽ എന്താണ് ഇരുന്നത് എന്നുള്ള വെളിപാട് അവർക്ക് കിട്ടുന്നത് ഇപ്പോഴാണ്. ഇവിടെയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ വിളക്ക് കെട്ടുന്നു പോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ എനിക്ക്. അപ്പൊ ഇവര് മാക്സിമം ട്രൈ ചെയ്തു ഈ വിളക്കൊന്ന് കിളുത്താൻ, വിളക്കൊന്ന് കത്തിക്കുവാൻ. പക്ഷേ വിളക്ക് കത്തുന്നേയില്ല, കാരണം രാത്രി അവരുടെ മാക്സിമം കപ്പാസിറ്റിയിൽ അവർ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരുന്നു. രാത്രി മുഴുവൻ കത്തുന്നുണ്ടായിരിക്കാം അല്ലെ, അവർ ഉറങ്ങിയപ്പോഴും കത്തിയിരിക്കാം. പക്ഷെ എപ്പോഴോ ഒരു സമയത്ത് വിളക്ക് കെട്ടുപോയി. പക്ഷേ ഇവിടെ വിളക്ക് കെട്ടുപോയതിനു ശേഷം വിളക്ക് മണവാളൻ വന്ന് അത് വരുവിൻ, മണവാളനെ സ്വീകരിക്കാൻ വരുവിൻ എന്നുള്ള ആർപ്പുവിളി ഉണ്ടായപ്പോൾ ഇവിടെ അവർ എല്ലാവരും വിളക്ക് കളത്താൻ നോക്കിയപ്പോൾ അവർക്ക് അഞ്ചു പേർക്ക് വിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല, വിളക്ക് കെട്ടുപോയി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് അടുക്കും തോറും അല്ലെ നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിൽ എണ്ണയുണ്ടോ എന്നുള്ളതാണ് മണവാളൻ വരുമ്പോൾ നമ്മൾ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ നമ്മളെ ശക്തരാക്കുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർ മറ്റുള്ളവരോട്, അതായത് ഒരു ടൈമുണ്ട്, അവർ മറ്റുള്ളവരോട് ഞങ്ങൾക്ക് കുറച്ചെണ്ണ തരുമോ അല്ലെ തരുമോ എന്ന് ചോദിച്ചു. അതിന്റെ ഒമ്പതാം വേദനത്തിൽ ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ വിചാരിക്കും ഇവർ അഞ്ചുപേർ സ്വാർത്ഥതയുള്ളവരല്ലേ അല്ലെ, ഒരാൾക്ക് വിളക്കിൽ എണ്ണയില്ല, അല്പം എണ്ണ കൊടുക്കുന്നത് ഉചിതമല്ലേ അവർക്ക്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ദൈവവചന പ്രകാരം കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്ന സമയത്തിനപ്പുറം, അതിന്റെ ശേഷം നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും നമുക്കൊരു മാനസാന്തരത്തിന് ഇടം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് പല സാഹചര്യങ്ങളിലൂടെ നമ്മളെ പ്രോംപ്റ്റ് ചെയ്തല്ല, നമ്മളെ വാൺ ചെയ്തും ഉത്സാഹിപ്പിച്ചും നമുക്ക് പല രീതിയിൽ കർത്താവിനോട് അടുക്കാനുള്ള ഒരു അവസരങ്ങൾ വചനത്തിലൂടെയും കൂട്ടായ്മകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും അല്ലെ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയുടെയും എല്ലാം നമുക്ക് തരുന്ന ഒരു സമയങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കരുത് ഇത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും ഇത് ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ വചനപ്രകാരം ഇതെല്ലാം നിന്നുപോകുന്ന, അതായത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്തതും മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പറ്റാത്തതുമായ ഒരു സമയം കർത്താവിന് തിരുവചന പ്രകാരമുണ്ട്. കാരണം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, നമ്മൾ യേശാവിന്റെ കാര്യത്തിൽ കാണുന്നുണ്ട്, പിന്നത്തേതിലും ദുഃഖിച്ചു അല്ലെ, അവനൊന്നും ഇടം കണ്ടില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് അവർക്ക് റിപ്പന്റൻസ് ഉണ്ടായില്ല. വെളിപാട് പുസ്തകത്തിൽ ഒമ്പതാം അധ്യായത്തിലും പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് മാനസാന്തരത്തിനുള്ള മാർഗം, അവർ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ കാണുകയാണ് വിൽക്കുന്നവരുടെ പോയി വാങ്ങാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ആ കൃപയുടെ കാലഘട്ടം കഴിഞ്ഞു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു റിപ്പന്റൻസിന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് ഈ കർത്താവിന്റെ നാശനത്തിൽ മുമ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിപ്പന്റൻസ് അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അവസ്ഥ കണ്ടെടുത്ത് കർത്താവിന് മുമ്പിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പലപ്പോഴും കഴിയും നിങ്ങളെപ്പോഴും നിർമ്മല മനസ്സാക്ഷി സൂക്ഷിക്കുവിൻ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി കരുതിക്കൊള്ളുകയും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് എന്ന് പറയുന്നോളം അവന്റെ ശബ്ദം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം നാളെ നമുക്കൊരവസരം കിട്ടുമോ അല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു സാഹചര്യം വരുമോ എന്ന് ദൈവവചനത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. കർത്താവിന്റെ വചനത്തിൽ പലപ്പോഴും ഇന്ന് എന്ന് പറയുന്നിടത്തോളം അല്ലെ, അല്ലെങ്കിൽ ഇപ്പോൾ അവന്റെ സ്വരം കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നിർമ്മല മനസ്സാക്ഷി സൂക്ഷിക്കുക, സകല ജാഗ്രതയോടും കൂടെ അവനെ ഹൃദയത്തെ സൂക്ഷിക്കുക. അമ്ലേച്ഛകരമായി ഒന്ന് നിങ്ങളുടെ കണ്ണിൽ വെക്കരുത് അല്ലെ. തുടർച്ചയായിട്ട് ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു ഡിലേ അല്ലെങ്കിൽ പിന്നെ അതിനുള്ള അവസരം ഒത്തുനിന്ന് വരത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവർ മാക്സിമം പരിശ്രമിച്ചു, ഇവർ മാക്സിമം നോക്കി ഞങ്ങൾക്ക് കുറച്ച് എണ്ണ കിട്ടുമോ. അവർ വാങ്ങുവാൻ പോയപ്പോൾ, അതിന്റെ പത്താം അധ്യായത്തിൽ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ ശ്രദ്ധയ്ക്ക് ചെന്നു, വാതിലടക്കുകയും അതിന്റെ ശേഷം മറ്റു കന്യകമാരും വന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരികയും തുറക്കണമേ എന്ന് പറയും. ഇനി താഴെയുള്ള രണ്ടു മൂന്നും വായന വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അവർക്ക് അതിന് മണവാളിനോടുകൂടി മണവറയിൽ പ്രവേശിക്കാനുള്ള ആ സാഹചര്യം ഒത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്: നമ്മൾ തുടക്കം നന്നായിരിക്കാം, പക്ഷേ മണവാളൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, മണവാളൻ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മണവാളിൻ്റെ കൂടെ നമ്മൾ മണിയറയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന കാര്യം. അതുകൊണ്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരെണ്ണ സൂക്ഷിക്കാനുള്ള ബാധ്യത ദൈവം നമ്മളോട് പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഈ എണ്ണ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഈ എണ്ണ എണ്ണ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കാണിക്കുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്നേഹത്തെ കാണിക്കുകയും അല്ലെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലൂടെ വരുന്ന വിശ്വാസത്തെ കാണിക്കുകയും ചെയ്യുന്ന ഒരു മാർഗമാണ് എണ്ണ. രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ പ്രായോഗിക ജീവിതത്തിൽ തോന്നിയത് ഈ എണ്ണ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള കാര്യം. ഒന്ന്, ദൈവവചന ധ്യാനം; രണ്ട്, പ്രാർത്ഥന. രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എണ്ണ കത്തിക്കൊണ്ടിരിക്കുവാൻ, എണ്ണ സൂക്ഷിക്കുവാൻ പലപ്പോഴും നമ്മളെ എണ്ണ നമ്മുടെ ഹൃദയത്തിൽ തുടർച്ചയായിട്ടുണ്ടെന്നുള്ള രണ്ട് കാര്യങ്ങൾ. ഇതൊരു എന്ത് വലിയൊരു ആശയമോ കാര്യങ്ങളോ അല്ലായിരിക്കത്തില്ല, പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയത് ആ വചനം എന്ന മായമില്ലാത്ത പാല് നമ്മൾ നിരന്തരം കുടിക്കുവാണെങ്കിൽ ഈ എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. ഇത് തുടർച്ചയായിട്ട് നമ്മൾ, കാരണം ഇത് രണ്ടും അല്ല, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നിരന്തരം ചെയ്യണം. എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, ദൈവവചനത്തിൽ എപ്പോഴും ഉത്സാഹിച്ചിരിക്കുവിൻ എന്ന് വചനം നമ്മളോട് നമ്മളോട് എക്സോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എണ്ണ, കർത്താവ് വരുന്നോടം വരെ എണ്ണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും, നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും, നമുക്ക് നമ്മുടെ മണവാളിനോടൊപ്പിച്ച് നമുക്ക് മണിയറയിൽ പ്രവേശിക്കാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.